3. പാത വിജനമായിരുന്നു. തടാകത്തീരത്ത് അവിടെവിടെ വെള്ളത്തിലിറക്കിക്കെട്ടിയ ഇഷ്ടികമേഞ്ഞ ചെറിയ താവളങ്ങളിലൊന്നിൽ നീലയുടുപ്പിട്ട ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചായം പൂശുന്നു. തിളങ്ങുന്ന വിളക്കുകാലികളിൽ നനഞ്ഞ ചായം സൂക്ഷിക്കുക എന്നെഴുതിയ ബോർഡുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. മെയ് മാസത്തിനു വേണ്ടി നഗരം ഉടുത്തൊരുങ്ങുന്നു. അജ്ഞാതരായ സഞ്ചാരികൾ എത്തുമ്പോഴേക്ക് പഴക്കം കൊണ്ട് നിറം മങ്ങിയ മുഖം മിനുങ്ങുന്നു. വാർദ്ധക്യത്തിന്റെ വെള്ളിരേഖകൾ മായ്ച്ചു കളയുന്നു. ബോട്ടുകൾ മിക്കതും രണ്ടറ്റത്തും കുറ്റിക്കാലുകളിൽ ഉറങ്ങിക്കിടക്കുന്നു. വെൺമണൽ കാണാവുന്ന കരകളിൽ താറാവുകൾ കൊത്തിപ്പറക്കുന്നുണ്ട്. ഓളങ്ങളിൽ ഒഴുകിയെത്തിയ ബഹുവർണ്ണങ്ങൾ പൂശിയ പൊങ്ങുതടികളിൽ ഒന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരച്ചില്ലകളിൽ കുടുങ്ങിക്കിടന്ന് ചാഞ്ചാടുകയാണ്. പരുക്കൻ സിമന്റ് ബെഞ്ചിൽ ശൂന്യമായ തടാകത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് വിമല ഇരുന്നു. ഉറക്കം കഴിഞ്ഞ് ഉത്സാഹം കെട്ട മുഖത്തോടെ ആർക്കോ വേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണ് ചുറ്റുപാടും. നഗരത്തിന്റെ ഹൃദയം അവൾക്കു വായിക്കാം, അവർക്ക് അന്യോന്യം മനസ്സിലാക്കാം. മെയ് മാസത്തിൽ ഈ ചെറുനഗരം ഇരമ്പുകയും ചിരിയാർക്കുകയും വർണ്ണങ്ങളും സുഗന്ധങ്ങളും വാരിയെറിയുകയും ചെയ്യുമ്പോൾ വിമല അവജ്ഞയോടെ നോക്കി നിൽക്കാറുണ്ട്. ആർക്കു വേണ്ടി? 9 വർഷങ്ങൾ അന്യോന്യമറിഞ്ഞ കൂട്ടുകാരെന്ന നിലയ്ക്ക് ചോദ്യം മനസ്സിൽ നിന്ന് പുറത്തു കടക്കുകയില്ല. കലിത്താളിൽ നിന്ന് ഒരു ബോട്ട് പുറപ്പെടുന്നത് കണ്ടു. കുട്ടികളാണ്. നൈനീദേവിയുടെ ക്ഷേത്രത്തിലെ കൂറ്റൻ കുടമണികൾ ശബ്ദിച്ചു. കുട്ടിക്കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അമ്പലത്തിൽ പോയിരുന്നു. പാടം കടന്ന് പൊടിമണൽ കുഴഞ്ഞുകിടക്കുന്ന വെട്ടുവഴിയിലൂടെ നടന്ന് ഇടവഴി കയറിയാൽ അമ്പലമായി. ഇടവഴിയുടെ ഇരുവശത്തും മഞ്ഞപ്പൂക്കൾ സമൃദ്ധമായി വിടർന്നു നിൽക്കുന്ന കരവീരക കൂട്ടങ്ങളാണ്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഇടവഴി ഇപ്പോഴും മുന്നിൽ കാണാം. വഴിവക്കിലെ നെയ്ത്തുകാരുടെ കുടിലുകളുടെ മുറ്റത്ത് നെടുനീളത്തിൽ നൂലുകൾ കെട്ടിയിട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാറോട്ട് കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന അമ്പലമുറ്റത്തു നിന്ന് പോരുമ്പോൾ അടിയാളുടെ വേലിക്കടുത്തു നിന്ന് കുന്നിക്കുരു പെറുക്കിക്കൂട്ടും. അന്ന് അച്ഛൻ ദൂരെ എവിടെയോ ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അച്ഛൻ പലപ്പോഴും വീട്ടിൽ വരുന്നത് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്ന് കലഹിച്ചിറങ്ങിപ്പോയ അച്ഛന് എവിടെയും സ്ഥാനമുണ്ടായിരുന്നില്ല. ഇനിയൊരിക്കലും തിരിച്ചു പോവുകയുണ്ടാവില്ല. കിടപ്പള്ളി പൊളിഞ്ഞുകിടക്കുന്ന ആ അമ്പലം ഇപ്പോഴുമുണ്ടോ? കവുങ്ങിൻ തോട്ടത്തിന് മുകളിൽ നിൽക്കുന്ന വൈക്കോൽ മേഞ്ഞ ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയുണ്ടാവില്ല. അച്ഛൻ പിറന്ന ഗ്രാമത്തെ എന്നും വെറുപ്പോടെ മാത്രമേ ഓർക്കാറുള്ളൂ. എനിക്കെവിടെ ആരുണ്ട്? അൽമോറയിലെ ആപ്പിൾ തോട്ടവും സ്വന്തം വീടും ഉരുളക്കിഴങ്ങ് ഗവേഷകന്റെ സ്ഥാനവും നേടിത്തന്ന പദവി അറിയുന്നവർ ആരുണ്ട് നാട്ടിൽ? ശരിയായിരിക്കാം, അമ്മയ്ക്ക് നാടിനെപ്പറ്റി ഓർക്കാൻ വയ്യ. ആ കാലാവസ്ഥ എങ്ങനെ സഹിക്കും? കാലാവസ്ഥയുടെ കുറ്റം കൊണ്ടാണോ? അച്ഛൻ കമ്പിളി ചുവട്ടിൽ കിടന്ന് ഞരങ്ങുമ്പോൾ അമ്മ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അണിഞ്ഞൊരുങ്ങുന്നു. നാട്ടിലെ കാലാവസ്ഥയുടെ ഭയങ്കരതയെപ്പറ്റി അമ്മ അപ്പോഴാണ് ആരോടെന്നില്ലാതെ പറയുക. ഒരുപക്ഷെ അമ്മ ഭയന്നിട്ടുണ്ടാവും. അച്ഛൻ അവസാനം തീരുമാനം മാറ്റിയെങ്കിലോ? കാലാവസ്ഥ. വീടിനകത്തെ കാലാവസ്ഥയ്ക്ക് ചൂട് കൂടുന്നത് കൊണ്ടായിരിക്കും മിസ്സിസ് ചക്രവർത്തിയുടെ വീട്ടിലേക്കെന്നും പറഞ്ഞ് പുറത്തിറങ്ങുന്നത്. മിസ്സിസ് ചക്രവർത്തിയുടെ വീട്ടിലെത്താൻ ആൽഫ്രഡ് ഗോമസിന്റെ പടി കടക്കണമായിരിക്കും. ബോർഡ് ക്ലബിന്റെ സമീപത്ത് അൽക്കാ ഹോട്ടലിന്റെ എതിർവശത്തായി തടാകത്തിലേക്ക് കെട്ടിയിറക്കിയ ഇതുപോലുള്ള ആ മണ്ഡപത്തിലിരുന്ന് ഒരിക്കൽ ഗ്രാമത്തെപ്പറ്റി ഓർമ്മിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഓർമ്മയില്ല, തീരെ. 16 വർഷം മുമ്പാണ്. സുധീർ 16 വർഷം. മെയ് മാസത്തിലെ തെളിവുള്ള രാത്രി. ദൂരെയുള്ള മരക്കൂട്ടങ്ങൾ നീലപ്പുക പോലെ തൂങ്ങി നിൽക്കുന്നു. 5 വയസ്സിൽ കഴിഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഓർത്തുനോക്കൂ. ഇഴകൾ വേർപെടുത്തെടുക്കുന്നത് പോലെയായിരുന്നു. ഓർക്കുമ്പോൾ ശബ്ദങ്ങളും വർണ്ണങ്ങളും തിരിച്ചു വരുന്നു. കശുവണ്ടി എണ്ണയുടെ മണമുള്ള കടവു തോന്നി. പച്ചപ്പയ്യുകൾ ഓടുന്ന വയൽവരമ്പിലേക്ക് ചാഞ്ഞ കതിർക്കുലകൾ. കാളത്തേക്കിന്റെ ഉരുളൊച്ച. വേട്ടുവക്കുടിലിൽ നിന്ന് രാത്രി കേൾക്കുന്ന തുടികൊട്ട്. പറയൂ, കേൾക്കട്ടെ. മനസ്സ് പിറുപിറുത്തു. അരുത്, നിർബന്ധിക്കരുത്. സുധീർ, ഓർക്കാൻ എനിക്കിതൊക്കെയേ ഉണ്ടാവൂ. ഈ നിമിഷങ്ങൾ, ഇപ്പോൾ സിഗരറ്റിന്റെ മണം പുരണ്ട വാക്കുകൾ കവിളുകളെ തൊട്ടുരുമുന്ന ഈ നിമിഷത്തിൽ ഞാൻ ജീവിക്കട്ടെ. 16 ഇയേഴ്സ്. മൈ ഗോഡ്, നമുക്കൊരിക്കൽ പോണം. പ്രിപ്പയർഡ് ഫോർ ആൻ അഡ്വഞ്ചർ. കേരളത്തിൽ കൂട്ടത്തിൽ അവളുടെ ഗ്രാമത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് 2 സഞ്ചാരികൾ എത്തുന്നു. മിസ്സിസ് ആൻഡ് മിസ്റ്റർ സുധീർ കുമാർ മിശ്ര. എനിക്ക് നിന്റെ നാട് കാണണം. യൂറോപ്പും തെക്കുകിഴക്കേഷ്യയും സിലോണും കണ്ടിട്ടുണ്ട്. കേരളം കാണണം. എന്റെ ഗ്രാമത്തിൽ പച്ച നിറത്തിന് കുളിർമയില്ല. പെണ്ണുങ്ങൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത് 3 നാഴിക ദൂരത്തു നിന്നാണ്. സാർവദേശീയ ബന്ധങ്ങളെപ്പറ്റി തീസിസ് എഴുതിയ ഞാൻ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടില്ലെന്നത് അപമാനമാണ്. എന്തു പറയുന്നു വിമല? എന്തു പറയാൻ? എനിക്ക് നിമിഷങ്ങൾ മതി. നമുക്ക് പോകാം. പോകാമെന്നല്ല, പോണം. തീർച്ചയായും. അപരിചിതരെ പോലെ കുട്ടിക്കാലത്ത് ഓടി നടന്ന വഴികളിലൂടെയും വയലരമ്പിലൂടെയും സഞ്ചരിക്കുക. മിസ്റ്റർ സുധീർ കുമാർ മിശ്ര, മിസ്സിസ് വിമല മിശ്ര. കൊടിമുടികളുടെ വെള്ളിത്തലപ്പുകൾ അപ്രത്യക്ഷമായി. മലനിരകളിൽ നിന്ന് മറ്റൊരു മേഘക്കീറുപോലെ ഇളം നീലച്ഛായ കലർന്ന മഞ്ഞിൻ പടലം താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. താഴെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന വർണ്ണശബളമായ പൊങ്ങുതടി സ്വാതന്ത്ര്യം നേടി. അവൾ എഴുന്നേറ്റു. അമ്പലത്തെ ചുറ്റി മല്ലിത്താളിലെ കടവിനു സമീപത്തെ പാതയിലൂടെ നടന്നു. വൃത്താകൃതിയിൽ നിർമ്മിച്ച മണ്ഡപത്തിനപ്പുറം മണൽ വിരിച്ച വെളിസ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നു. അതിന്റെ അതിർത്തിയിലെ സിനിമ തിയേറ്ററിന് മുന്നിൽ കുറച്ചുപേർ കൂടി നിൽക്കുന്നുണ്ട്. കടവിന് സമീപമെത്തിയപ്പോൾ ഉറങ്ങുന്ന ബോട്ടുകളുടെ തുഴച്ചിൽക്കാർക്ക് ജീവൻ വന്നു. വരുന്നോ മേം സാഹിബ്? നാലണ മതി മേം സാഹിബ്. എല്ലാവരും ക്ഷണിക്കുകയാണ്. കൂട്ടത്തിൽ നിന്ന് അകന്നുകിടക്കുകയാണ് സുപരിചിതമായ മേഫ്ലവർ. മേഫ്ലവർ എന്തു ഭംഗിയുള്ള പേര്! വർഷങ്ങളുടെ പരിക്കുകൾ മേഫ്ലവറിനുമുണ്ട്. പഴയ തോണിക്കാരൻ പ്രതാപമല്ല. ചുവന്ന കുഷ്യനുകളിൽ ഒന്നിലിരുന്നു ബീഡി വലിക്കുന്ന മഞ്ഞപ്പല്ലുകളുള്ള ഒരു ചെറുക്കൻ. അവൻ ഇടുങ്ങിയ കണ്ണുകളിൽ ചിരിനിറച്ച് തന്നെ നോക്കി നിന്നതല്ലാതെ പിടികൂടാൻ ശ്രമിച്ചില്ല. അവൾ മണത്തട്ടിലേക്കിറങ്ങിയപ്പോൾ ഇടുങ്ങിയ കണ്ണുകൾ വിടർന്നു. വെള്ളാരം കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട്. തോണിക്കാരിൽ ആരെങ്കിലും കൈപിടിച്ച് വലിച്ച് കയറ്റിയിട്ടേക്കുമോ എന്ന് ഭയം തോന്നി. അവർ ചുറ്റും വളഞ്ഞപ്പോൾ മേഫ്ലോറിനു നേരെ രണ്ടടി വെച്ചപ്പോൾ ചെറുക്കൻ ബീഡി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചാടിയിറങ്ങി അവൻ തോണി പിടിച്ചു നിർത്തി. രണ്ടുപേർക്കിരിക്കാവുന്ന കുഷ്യനിൽ അവൾ തലകുനിച്ച് ഒതുങ്ങിയിരുന്നു. ചെറുക്കൻ തോണി തുഴഞ്ഞുടങ്ങി. തോണി കരയിൽ നിന്നകന്നപ്പോൾ അവൾ മേഫ്ലറിന്റെ പുതിയ തോണിക്കാരനെ കൗതുകത്തോടെ നോക്കി. ചെമ്പിച്ച മുടി, വെള്ളാരം കണ്ണുകൾ, ചീർത്ത മുഖത്ത് തവിട്ട് നിറത്തിലുള്ള ധാരാളം കുത്തുകൾ. പ്രതാപ് എവിടെ? മരിച്ചുപോയി മേം സാഹിബ്. എന്ന്? നാലു കൊല്ലമായി. കഴിഞ്ഞ മാസം എനിക്ക് വാടകയ്ക്ക് തന്നു. പ്രതാപിന്റെ അനുജൻ ഭട്ടിജിയെ കാശിന്റെ കാര്യത്തിൽ തോൽപ്പിച്ചപ്പോഴാ പുറത്താക്കിയത്. കുറച്ചിട കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, നിന്റെ പേരെന്താ? ബുദ്ധു, ആളുകൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അവനൊരു വിഡ്ഢിച്ചിരി ചിരിച്ചു. വിമലയുടെ ചുണ്ടുകളിൽ നേർത്ത മന്ദഹാസം വിടർന്നു. മഞ്ഞപ്പല്ലുകൾ കാട്ടിക്കൊണ്ടുള്ള വിഡ്ഢിച്ചിരി കണ്ടിട്ടാവണം അവന് ആ പേർ വീണത്. ചിലർ ഗോരാസാബെ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. ഗോരാസാബയുടെ അർത്ഥം വെള്ളക്കാരൻ. അഡ്വഞ്ചറിന്റെ അർത്ഥം ഒരു വീരസാഹസത്തിന് തയ്യാറാണോ. ഗോരാസാബ്. ആ മേം സാഹിബ്. എൻ്റെ അച്ഛൻ വെള്ളക്കാരനായിരുന്നു. നേരോ? നേര് മേം സാഹിബ്. ഞാൻ കണ്ടിട്ടില്ല, അമ്മ പറഞ്ഞതാണ്. അമ്മ എന്തു ചെയ്യുന്നു? മരിച്ചുപോയി. എന്നിട്ട് അവൻ ദൂരേക്ക് ചൂണ്ടിക്കാട്ടി. ആ കെട്ടിടം കെട്ടിയ കൊല്ലത്തിൽ. ആറേഴ് കൊല്ലമായി കാണും. തുഴ താളത്തിൽ വീഴുമ്പോൾ ആഴത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജലനിരപ്പിൽ ശബ്ദമുയരുന്നു. മേം സാഹിബ് പെൺകുട്ടികളുടെ സ്കൂളിലെ മാസ്റ്ററാണിയല്ലേ? ഇവനെങ്ങനെ തന്നെ മനസ്സിലായി എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അതെ എന്ന അർത്ഥത്തിൽ തല താഴ്ത്തി. ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ വീണ്ടും സാവധാനത്തിൽ നിശബ്ദം തുഴഞ്ഞുകൊണ്ടിരുന്നു. നിന്റെ അച്ഛൻ എവിടെയുണ്ട്? അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ കണ്ടുപിടിക്കും. പേര്? അറിഞ്ഞുകൂടാ മേം സാഹിബ്. അമ്മ ഒരാഴ്ചയെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. ആലോചിച്ചപ്പോൾ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. 17 or 18 കൊല്ലം മുമ്പ്. ഇവന് വയസ്സത്രയായി കാണും. 18 or 18 17 or 18 കൊല്ലം മുമ്പ് ഒരു മെയ്മാസത്തിൽ തടാക തീരത്തെത്തിയ ഒരു വെള്ളക്കാരന്റെ പാർപ്പിടത്തിലേക്ക് ദല്ലാളികളിൽ ആരോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. അവർക്ക് അന്യോന്യം സംസാരിക്കാനാവില്ല. ഷിക്കാറിക്കും ഒരിര കിട്ടിയിരിക്കുന്നു. ഗോരാസാഹിബിന്റെ സുഖവാസത്തിന്റെ സ്മാരകങ്ങളിലൊന്ന് ഇതാ. തോണിക്കമ്പിൽ വെള്ളാരം കണ്ണുകളും ചെമ്പൻ മുടിയും പുള്ളിക്കുത്തുകൾ വീണ മുഖവുമുള്ള ഈ ചെറുക്കൻ തടാകത്തിന്റെ കിഴക്കേ ഓരത്തിൽ പ്രകാശത്തിന്റെ ഒരു പാളി തിളങ്ങിക്കൊണ്ടിരുന്നു. പടിഞ്ഞാറൻ ചെരുവിലെ ജീർണിച്ച ക്ഷേത്രത്തിന് താഴെ കയത്തിന് സമീപം കൊത്തിക്കൊറിക്കുന്ന താറാവിൻ കൂട്ടങ്ങൾ നീലപ്പരപ്പിൽ പാറി നിൽക്കുന്ന നുരക്കട്ടകൾ പോലെ കാണാം. സീസൺ തുടങ്ങാൻ ഇക്കുറി വൈകും ഇല്ലേ മേം സാഹിബ്? വെള്ളക്കാർ കഴിഞ്ഞ കൊല്ലം കുറവായിരുന്നു. ഇക്കുറി എന്തോ? അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഇക്കുറി കാണുമെന്നാണ് തോന്നുന്നത്. എന്റെ എന്റെ അവൻ അത് മുഴുമിക്കാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ തമാശ തോന്നി. അവൾ പുഞ്ചിരിച്ചു. പിതാജി! അവന്റെ മുഖത്ത് ഒരു തുടുപ്പ് കയറിയിറങ്ങി. ആ ബസ് സ്റ്റാൻഡിലെ ദിന്നുവിന്റെ വലിയമ്മ എന്റെ കൈനോക്കി പറഞ്ഞു. തല ചെരിച്ചു പിടിച്ച് തടാകമധ്യത്തിൽ നോക്കിക്കൊണ്ട് തുഴയുന്ന ബുദ്ധുവിന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. കാണുമ്പോൾ നീ എന്താണ് ചോദിക്കുക? എന്ത് ചോദിക്കാൻ? ഞാനൊന്നും ചോദിക്കില്ല, ഒന്ന് കാണണം, അതുതന്നെ. വിമലയ്ക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിന്റെ താഴ്വരയിൽ എവിടെയോ ഒരു മഞ്ഞുകെട്ട ഉരുകുന്ന അനുഭവമാണ് തോന്നിയത്. എനിക്കൊന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി. വിഡ്ഢിയെപ്പോലെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഈ ചെറുക്കനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? എനിക്കും ഒന്ന് കണ്ടാൽ മതി ബുദ്ധു, ഒന്നും വേണ്ട. അങ്ങാടിയിലെയും കുന്നിൻ ചെരുവിലെ വീടുകളിലെയും വിളക്കുകൾ തെളിഞ്ഞു. മണ്ഡപത്തിന് മുകളിലെ വലിയ ഡോം ലൈറ്റ് പാൽ നിറമുള്ള വെളിച്ചം പരത്തിക്കൊണ്ട് കണ്ണു തുറന്നു. പൈമരക്കാടുകൾ നിഴലുകളായി മാറാൻ തുടങ്ങുന്നു. കടവ് അടുത്തെത്തിയിരിക്കുന്നു. അടുപ്പിക്കണോ മേം സാഹിബ്, അതോ ഒരു റൗണ്ട് കൂടി വേണ്ട? കൽപ്പടവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കി കെട്ടിയ മരപ്പലകകൾ കൊണ്ടുണ്ടാക്കിയ പ്ലാറ്റ്ഫോമിനരികെ ചെറുക്കൻ തോണിയടുപ്പിച്ചു. അവൾ പുറത്തു കടന്നു. ഹാൻഡ് ബാഗിൽ നിന്ന് ഒരെട്ടണ നാണ്യം തിരഞ്ഞെടുത്തു നീട്ടി. അവൻ കുപ്പായത്തിന്റെ അകത്തെ കീശയിൽ തപ്പുന്നത് കണ്ടപ്പോൾ ബാക്കി എടുക്കാനാണെന്നാണ് കരുതിയത്. വെച്ചോ, ബാക്കി ഒരു ചായയ്ക്ക്. അവൻ മഞ്ഞപ്പല്ലുകൾ മുഴുവൻ കാട്ടി ചിരിച്ചു. കീശയിൽ നിന്ന് പുറത്തെടുത്തത് ഒരു തോലുറയായിരുന്നു. അതിൽ നിന്ന് സൂക്ഷ്മതയോടെ പുറത്തെടുത്ത കടലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ മേം സാഹിബ്. കടലാസ് അല്ല, പഴയ ഒരു ചിത്രം. കാലപ്പഴക്കം കൊണ്ട് അവന്റെ മുഖത്തെന്ന പോലെ കുത്തുകൾ വീണ് തവിട്ട് നിറമായ ഒരു ഫോട്ടോ. കടവിന് മുന്നിൽ കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ കുതിരപ്പുറത്തിരിക്കുന്ന മുറിക്കാലുറകളും പുള്ളോവറുമിട്ട ഒരു ചെറുപ്പക്കാരൻ സായിബിന്റെ രൂപം. അവൾ ഒരു നിമിഷം നോക്കി നിന്നു. തിരിച്ചു കൊടുത്തപ്പോൾ അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു, ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്നതിന്റെ രഹസ്യം ഇതാണ് മേം സാഹിബ്. ആരോടും പറഞ്ഞിട്ടില്ല. ബസ് സ്റ്റാൻഡ് വിജനമായിരുന്നു. കറുത്ത കുപ്പായങ്ങളും പുറകിൽ കെട്ടുകയറുകളുമായി ഫോട്ടിയ ചുമട്ടുകാർ കാലദൂതന്മാരെ പോലെ കൂനിക്കൂടി കാവലിരിക്കുന്നു. തപാലാപ്പീസിന്റെ വരാന്തയ്ക്കടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ തറയ്ക്കുന്ന കണ്ണുകൾ മുഖം തിരിക്കാതെ തന്നെ കാണാമായിരുന്നു. നടത്തത്തിന് അല്പം ധൃതി കൂട്ടി. പടിഞ്ഞാറെ പാതയിൽ നിന്ന് മുകളിലേക്കുള്ള വഴി തിരിയുന്നിടത്തു നിന്ന് ബോർഡിംഗ് ഹൗസിന്റെ മുറ്റത്തെ ഉയർന്ന കമ്പിക്കാലിലെ വിളക്ക് ഇലപടർപ്പുകൾക്കിടയിലൂടെ കരയുന്ന ഒരു നക്ഷത്രം പോലെ മുനിഞ്ഞു നിൽക്കുന്നത് കാണാം.
35